ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, नाउ वी आर लिसनिंग टू केतोपनिषद डिस्कोर्स इन मलयालम प्रेजेंटेड बाय श्री कैवल्यानंद। थैंक यू। ओम नमः शिवाय।
പിന്നെ ഗാർഹസ്ഥ്യം, അതൊരു ബന്ധനമാണോ? അത് പറഞ്ഞല്ലോ, അതെല്ലാം തീരുമാനിക്കേണ്ടത് ആ ജീവന്റെ യോഗ്യത അനുസരിച്ചാണ്. ഗാർഹസ്ഥ്യം ബന്ധനമാണെന്ന് കരുതുന്നവർ അത് ഉപേക്ഷിച്ച് സന്യാസമാർഗത്തിൽ പോകുന്നു. അതിനുള്ള പക്വത, യോഗ്യതയെല്ലാം ഉണ്ടെങ്കിൽ ആ അതിനുപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോകാം. പക്വത ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ സന്യാസവും ബന്ധനമായി തന്നെ തീരും. സന്യാസം ഒരു ബന്ധനമാണ്. സന്യാസം ഒരുവനെ മറ്റു പലതിലും ബന്ധിക്കും. അതിനുള്ള യോഗ്യത ഇല്ലാതെ സന്യാസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്രഹത്തെ ഉപേക്ഷിക്കുന്ന എന്തിനാണ്? അത് ഗ്രഹം ബന്ധനമെന്ന് തോന്നുമ്പോഴാണ്. ഒന്നും ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചിട്ടും ഉപേക്ഷിക്കുന്നു. രണ്ടുമാകാം. അത് ബന്ധനമെന്ന് തോന്നുമ്പോഴാണ്. അതിനപ്പുറം മറ്റു പലതും ഉണ്ട്. മോക്ഷയിച്ചായ ഒരാളാണ് അതൊക്കെ ഉപേക്ഷിക്കുന്നു. പക്ഷെ അത് ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് വന്നു, അതുകൊണ്ട് അയാൾ മുക്തനായി ഇന്നൊന്നും കരുതാൻ നിവൃത്തിയില്ല. പക്വത ഇല്ലാതെ സന്യാസത്തിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ സന്യാസം ദുഃഖകരമായി തീരും. കൂടുതൽ ബന്ധനം അത് സൃഷ്ടിക്കും. ഗൃഹസ്ഥനേക്കാൾ വലിയ പ്രപഞ്ചം സന്യാസത്തിൽ വരും. വീണ്ടും അത് സ്വാതന്ത്ര്യമായി തീരും. അതെല്ലാം വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കണമോ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ ഒരാൾ സന്യാസത്തിലേക്ക് കടക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മപരിശോധന നടത്തി, ആത്മവിശകലനം നടത്തി വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ത്യാഗം, എന്താണ് സ്വാതന്ത്ര്യം എന്നല്ല. അതിന് കഴിവില്ല എങ്കിൽ, അതിന് സ്വയം അത് തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഗുരുവിനോട് ചോദിക്കുക. ഗുരു നിർദ്ദേശിക്കുന്ന അക്ഷരം പ്രതി അനുസരിക്കുക. ഗുരു പറയുന്നു നീ സന്യാസത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കാതിരിക്കുക, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ട് ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് ഒരാൾക്ക് ചെയ്യാവുന്നത്. പിന്നെ ജീവൻ മുക്തന്മാരുടെ സ്വാതന്ത്ര്യം അവരുടെ നില, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു സാധകം കൂടുതൽ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല. കാരണം അതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഉപനിഷത്ത് ശ്രവണം ഒരിക്കലും നമ്മളെ ഒരു കൺഫ്യൂഷനിലും എത്തിക്കുന്നില്ല. നമ്മൾ അദ്വൈതം ശ്രവിക്കുമ്പോൾ, അല്ലെങ്കിൽ തത്വവിചാരം ചെയ്യുമ്പോൾ, കേൾക്കാത്തതുകൂടി കേൾക്കുക, വിചാരം ചെയ്യാത്ത പറയാത്തതുകൂടി കേൾക്കുക, വിചാരം ചെയ്യാത്തതുകൂടി പിന്നെ ചെയ്യുക, ഇങ്ങനെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ശരി, കേൾക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കും, പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത്, പറയാത്തതുകൂടി കേൾക്കും, കൺഫ്യൂഷൻ വരും. അങ്ങനെ വരാൻ പാടില്ല. ഉപനിഷത്ത് പറയുന്നതേ കേൾക്കാവും. ഉപനിഷത്ത് പറയാത്തതുകൂടി കേട്ട് കഴിഞ്ഞാൽ അത് വരാതെ ശ്രദ്ധിച്ചാൽ മതി. അടുത്ത് യോഗമാർഗം അഭ്യസിക്കുവാനുള്ള അധികാരത്വത്തെ കുറിച്ച് വ്യാസ മഹർഷിയുടെയും പതഞ്ജലി മഹർഷിയുടെയും നിർദ്ദേശങ്ങൾ ചുരുക്കി വിശദീകരിക്കാമോ എന്നാണ്. അത് പറഞ്ഞല്ലോ, യോഗം പരിശീലിക്കുന്നതിന് പറയുന്നത് മനസ്സിന്റെ പാകത, അതാണ് മുഖ്യം. എല്ലാത്തിനും ആവശ്യമാണ്, യോഗത്തിന് മാത്രമല്ല, ഏതിനും പറയുമല്ലോ അധികാര യോഗ്യത. പക്ഷെ യോഗത്തിലത് പ്രത്യേകിച്ച് പറയുന്നത് യോഗത്തിൽ മാനസികമായ അഭ്യാസം വളരെ കൂടുതലാണ്. അഷ്ടാംഗയോഗത്തിൽ മാനസിക അഭ്യാസം വളരെ ഉണ്ട്. അപ്പൊ അതിന് മനസ്സ് പരിപക്വമല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിരുദ്ധവും ഏകാഗ്രവുമായ മനസ്സിൽ മാത്രമേ യോഗം സംഭവിക്കത്തുള്ളൂ. ഇത് പതഞ്ജലിയുടെയും വ്യാസന്റെ അഭിപ്രായമാണ്. മോക്ഷ ഉപയോഗിയായിട്ടുള്ള യോഗം അതും പറയുന്നുണ്ട്. മുക്തിയിലെത്തിക്കുന്ന യോഗം, അത് നിരുദ്ധവും ഏകാഗ്രവുമായ മനസ്സിലേ സംഭവിക്കും. ജീവന്റെ മനസ്സ് വിക്ഷിപ്തമായിരിക്കും, അല്ലെങ്കിൽ മൂഢമായിരിക്കും. ഈ രണ്ട് തരത്തിലും നിൽക്കുന്ന മനസ്സിന് യോഗ പരിശീലനം സാധ്യമാണ്. അവർക്ക് ആത്മീയ ജീവിതം അസാധ്യമാണെന്ന് പറയുന്നില്ല. സാധനമാർഗങ്ങളൊന്നും അവർക്ക് പറ്റത്തില്ലെന്നല്ല പറയുന്നു. യോഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിശീലന പദ്ധതിയാണ്, അത് സാധ്യമല്ലെന്നാണ് പറയുന്നത്. അല്ല, ആത്മീയത ആർക്കും നിഷേധിക്കുകയാണ്, അവർക്ക് മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കും. കാരണം യോഗത്തിൽ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അന്ധകരണം, നിരോധം, പ്രത്യയം, സംസ്കാരം, ഇങ്ങനെയുള്ള മൂന്നവസ്ഥയിലായിരിക്കും. എന്റെ ഓർമ്മ നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്. പ്രത്യയം എന്ന് പറയുന്നത് സാധാരണയുള്ള അവസ്ഥ, മനസ്സിലിങ്ങനെ പല വിചാര തരംഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, അതാണ് പ്രത്യയം. അത് അന്ധകരണത്തിന്റെ ഒരവസ്ഥയാണ്. ഈ അവസ്ഥ വിക്ഷിപ്തമായ മനസ്സിലും അങ്ങനെയാണ്. പ്രത്യയം, പ്രത്യയങ്ങൾ, അന്ധകരണപ്പെടുത്തികൾ, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ തരംഗങ്ങൾ, അതിനോട് നോക്കാം, അതിങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കും. പ്രത്യയാവസ്ഥ, ഇതാണ് സാധാരണ മനസ്സിലുള്ളത്. അതിനെ നിരോധിക്കുന്ന യോഗി, നിരോധിക്കുമ്പോൾ അവിടെ നിരോധ സംസ്കാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനസ്സ് വരും. അപ്പൊ പ്രത്യയങ്ങളെ നിരോധിച്ച് നിരോധ സംസ്കാരം ദൃഢപ്പെട്ട് ദൃഢപ്പെട്ട് വരുമ്പോൾ മനസ്സ് സാമ്യാവസ്ഥയിലെത്തുന്നു. മനസ്സ് അങ്ങനെ സാമ്യാവസ്ഥയിലെത്തുന്നതിനെയാണ് യോഗത്തിൽ പ്രതിപ്രസവം എന്ന് പറയുന്നത്. ത്രികോണാവസ്ഥ, ത്രികോണത്തിന്റെ സാമ്യാവസ്ഥയിലെത്തിച്ചേരുന്നു. അതിന് സഹായിക്കുന്നതാണ് വിവേകഖ്യാതി. അതിനുവേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ് ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം യോഗത്തിലും അഷ്ടാംഗ സാധനങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പം ആ നിരോധ സംസ്കാരം നിരുദ്ധമായ മനസ്സിനെ ഉണ്ടാകത്തുള്ളു, ഉക്ഷിപ്തമായ മനസ്സിനെ ഉണ്ടാകത്തില്ല. അതായത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. വേറെ തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ് എപ്പോഴും മനോരഥങ്ങളിൽ സഞ്ചരിക്കുന്ന മനസ്സുണ്ട്, എപ്പോഴും ഭാവനകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മനസ്സ് ആണ് വിക്ഷിപ്ത മനസ്സെന്ന് പറയുന്നത്. ഒരു നിമിഷം പോലും അതിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല. ആ മനസ്സിന് നിരോധ സംസ്കാരം കുറവായിരിക്കും, ഏകാഗ്രത ഉണ്ടാകത്തില്ല. അവർക്കത് പറ്റത്തില്ല എന്ന് പറയുന്നു. യോഗ പറ്റത്തില്ല, നിരോധിക്കാൻ പറ്റത്തില്ല. നിരോധിക്കണമെങ്കിൽ മനസ്സിനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പിക്കണം, അതും സ്വേച്ഛ ഉറപ്പിക്കണം. സ്വേച്ഛ ഉറപ്പിക്കുമ്പോൾ മറ്റുള്ള വൃത്തികളെല്ലാം നിരോധിക്കപ്പെടും. അപ്പൊ നിരോധ സംസ്കാരം കൂടും, പ്രത്യയങ്ങൾ കുറഞ്ഞു വരും. മനസ്സിന്റെ പ്രത്യയം എന്ന് പറയുന്ന അവസ്ഥ, അത് യോഗശാസ്ത്രത്തിന്റെ സാങ്കേതിക പദമാണ്. അത് കുറഞ്ഞിട്ട് അവിടെ നിരോധ സംസ്കാരം വർദ്ധിച്ചു വരും. അങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് മനസ്സ് സാമ്യാവസ്ഥയിലേക്ക് പോകും, ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലേക്ക് പോകും, പ്രകൃതിയിലേക്ക് പോകും, മടങ്ങിപ്പോകും. അപ്പൊ അവിടെ വിവേകഖ്യാതി ഉണ്ടാവും. വിവേകഖ്യാതി എന്ന് പറയുന്നത് ജ്ഞാനമാണ്, പ്രകൃതി പുരുഷ വിവേകജ്ഞാനം, അതുണ്ടാകുന്നു. അവിടെ പരമമായ വൈരാഗ്യം വേണം. ഏറ്റവും മുഖ്യമായ ഘടകം വൈരാഗ്യമാണ് യോഗത്തിൽ. വിക്ഷിപ്തമായ മനസ്സിലും മൂഢമായ മനസ്സിലൊന്നും പരമവൈരാഗ്യം ഉണ്ടാകത്തില്ല. ആ പരമവൈരാഗ്യം കൊണ്ടാണ് വിവേകഖ്യാതി നശിക്കുന്നത്. വിവേകഖ്യാതിരപ്യഹുസീദസി യോഗസൂത്രങ്ങളിൽ പറയും. ആ വിവേകഖ്യാതിയിലും വിരക്തനാണ് പരമവൈരാഗ്യം കൊണ്ട്. അവിടെയാണ് പൂർണ്ണമായ സാമ്യാവസ്ഥ പ്രകൃതിക്ക് സംഭവിക്കുന്നത്. പുരുഷനോടുള്ള സംയോഗം പ്രകൃതിക്ക് അവസാനിക്കുന്നത് അവിടെയാണ്. അവിവേകഖ്യാതിയും ലയിച്ചു പോകുന്നു, പുരുഷൻ മുക്തനായിത്തീരുന്നു. അതാണ് യോഗത്തിന്റെ പ്രക്രിയ. അതുകൊണ്ട് ആണ് ആ യോഗ്യതയെക്കുറിച്ച് പ്രധാനമായും പറയുന്നത്. ഇത്തരം അഭ്യാസങ്ങൾ ഏകാഗ്രമായ മനസ്സിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് അധികാരിത്വത്തെക്കുറിച്ച് വ്യാസനും പതഞ്ജലിയെല്ലാം ഇങ്ങനെ നിർദ്ദേശിക്കുന്നു. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അഷ്ടാംഗ യോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യോഗ്യതയൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ശീലിക്കും, പൊതുവെ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന വികലാംഗ യോഗത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആസനങ്ങളൊക്കെ ശീലിച്ചാൽ മതി, അതിന് ഇതിന്റെ ആവശ്യമില്ല. ആസനങ്ങൾ പരിശീലിക്കുന്നത് അതൊന്നും പാടില്ല എന്നല്ല പറയുന്നത്. അത് അഷ്ടാംഗ യോഗത്തിന്റെ ഒരു ഭാഗം മാത്രം, അതൊക്കെ ആർക്കും പരിശീലിക്കാം. കുറച്ചു സമയം കണ്ണടച്ചിരിക്കുക, അത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട, ആർക്കും ചെയ്യാം. പക്ഷെ ഇവിടെ പറയുന്ന അഷ്ടാംഗയോഗത്തിന്റെ കാര്യമാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ആസനം. അതിന് മുഖ്യമായി വരുന്ന ധാരണ ധ്യാന സമാധി ത്രയം ഏകത്ര സമയമാണ് പതഞ്ജലി പറയുന്നത്. അവിടെയാണ് വിഷയം. അവിടെ വരുമ്പോഴാണ് ഈ പറയുന്ന യോഗ്യതയുടെയൊക്കെ ആവശ്യം വരുന്നത്. അതല്ല അവർക്ക് സാധ്യമല്ല, അതുകൊണ്ടായിരിക്കും അതിന് പ്രചാരം കിട്ടാത്തത്. അപ്പൊ അതും ശ്രദ്ധിക്കണം. ഈ സാധാരണ നമ്മള് യോഗ പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ അസംബന്ധമാണോ? അസംബന്ധമാണെന്നല്ല പറയുന്നത്. യോഗാസനങ്ങൾ പഠിക്കുന്നതോ പരിശീലിക്കുന്നതോന്നും അസംബന്ധമൊന്നുമല്ല. കാരണം അതെല്ലാം ആർക്കും ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ്. ശരീരം വഴക്കമുള്ള ആർക്കും ചെയ്യാം, പക്ഷെ അത് യോഗമല്ല. ഇത് ശരിയായിട്ടുള്ള യോഗമല്ല, നമ്മൾ പറയുന്ന രാജയോഗമല്ല. ആ യോഗത്തിൽ പ്രധാനമായി വരുന്ന ധാരണ ധ്യാന സമാധി അഭ്യാസങ്ങളാണ്, അതിന് യോഗ്യത കൂടിയേ. അപ്പൊ അത് നമുക്ക് സാർവത്രികമായി പ്രചരിപ്പിക്കാനും പറ്റത്തില്ല, കാരണം അതിന് യോഗ്യതയുള്ളവരെ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ സ്വാഭാവികമായും പ്രചരിപ്പിക്കാൻ പറ്റിയത് ആസനങ്ങളും പ്രാണായാമവും മറ്റുമാണ്, യോഗ അംഗങ്ങളിൽ ചിലത്. അപ്പൊ അത് സാർവത്രികമായി പ്രചരിപ്പിക്കാം, അതിന് എല്ലാവരും അധികാരികളാണ്. അതുകൊണ്ടായിരിക്കും അതിന് ഈ പ്രചാരം വരുന്നത്. പക്ഷെ അത് ആണ് പൂർണ്ണ യോഗം. യോഗം അതെല്ലാം ഒതുങ്ങുന്നു, അവസാനിക്കുന്നു എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നതിന് താല്പര്യമാണ്. അത് നമുക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പതഞ്ജലിയും വ്യാസനും എല്ലാം പറഞ്ഞ ആ യോഗത്തിന്റെ ദർശനം അതുകൂടി മനസ്സിലാക്കണം. ആ യോഗത്തിന് വളരെ മഹത്തായ ഒരു ദർശനമാണ്. അദ്വൈത ദർശനം പോലെ തന്നെ വളരെ ദൃഢമായ വ്യക്തമായൊരു തത്വശാസ്ത്രം ആ യോഗത്തിനുണ്ട്. വെറും ബാഹ്യമായ അഭ്യാസങ്ങൾ മാത്രമല്ല, അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ യോഗത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന്റെ പരിശീലനം ആത്യന്തികമായിട്ട് വ്യാസൻ പറയുന്ന എന്താണ്? യോഗേന യോഗോ ജ്ഞാതവ്യ. യോഗത്തിലൂടെ തന്നെ യോഗത്തെ അറിയണം. ആ യോഗത്തെ അറിയാൻ മറ്റേതെങ്കിലും മാർഗത്തെ സ്വീകരിക്കരുത് എന്നർത്ഥം. അതാണ് യോഗത്തിന്റെ രഹസ്യം. യോഗത്തെ അറിയണമെങ്കിൽ അത് യോഗത്തിലൂടെ തന്നെ അറിയുന്നു. എന്നുവെച്ചാൽ അതിന്റെ പരിശീലനത്തിലൂടെ തന്നെ മനസ്സിലാക്കുക എന്നർത്ഥം. അതിന്റെ സമഗ്രമായ പരിശീലനത്തിലൂടെ, ഇങ്ങനെ അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ അത് മനസ്സിലാക്കുക എന്നാണ്. ഏതെങ്കിലും ഒരു യോഗാംഗത്തെ ആസനമോ പ്രാണായാമോ പഠിച്ച് യോഗത്തെ മനസ്സിലാക്കുക എന്നുള്ളതല്ല. അതിന് അധികാരികൾ ഉള്ള ആയതുകൊണ്ടായിരിക്കാം അത് ആ സമഗ്ര യോഗത്തിന്റെ പ്രചരണവും അതിന്റെ പ്രചാരമൊന്നും ഇന്നില്ല. അത്തരം പരമ്പരകൾ തന്നെ വേറിട്ട് പോയിരിക്കുകയാണ് അത്തരം യോഗ പരിശീലിപ്പിക്കുന്നു. അത് ഇന്ന് ആസന പ്രാണായാമങ്ങളിൽ ഒതുങ്ങിപ്പോയി യോഗം എന്ന് പറയുന്നു. ധാരണ ധ്യാന സമാധികൾ ഇല്ലാതായിപ്പോയി. യോഗത്തിൽ പറയുന്ന സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം സബീജം നിർബീജം ഇതെല്ലാം ചെറിയ ചെറിയ പാഠങ്ങളായിട്ടങ്ങ് തീർന്നിരിക്കുകയാണ്. കാരണം അധികാരി ദൗർലഭ്യം കൊണ്ട് അതിന് പ്രചാരം കൂടാതാകാം അതിന് കാരണം. അതുകൊണ്ട് നമ്മൾ യോഗ ദർശനം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. അപ്പൊ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. നമ്മളീ പഠിക്കുന്ന മനുഷ്യർക്ക് ഇതാണ് യോഗികൾ ഏറ്റവും പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത്. യോഗസൂത്രങ്ങളുടെ ഭാഷ്യത്തില് വ്യാഖ്യാനങ്ങൾ വൃത്തികൾ ടീക ടിപ്പണി ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് കഠോപനിഷത്താണ്. എല്ലാവരും ഇതിൽ പറയുന്ന മിക്കവാറും എല്ലാ വാക്യങ്ങളും യോഗത്തിനെ പ്രമാണീകരിക്കുന്നതാണ്. യോഗത്തിന് യോഗികൾ ഇതിനെയാണ് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ ഇവിടെ ചർച്ച ചെയ്ത് കൂടുതലും അദ്വൈതപരമായിട്ടാണ്, യോഗപരമായിട്ടല്ല. ഇവിടെ പറഞ്ഞ സ്ഥിരം ഇന്ദ്രിയ ധാരണ യോഗോ പ്രഭവാപ്യോഗ തുടങ്ങിയ വാക്യങ്ങളല്ല യോഗപരമായി വളരെ ഗൗരവമായ വ്യാഖ്യാനം അർഹിക്കുന്നവയാണ്. ആചാര്യസ്വാമികളും ആ യോഗത്തിന് പ്രാധാന്യം കൊടുത്തല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അദ്വൈതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ്. അത് യോഗത്തിൽ താല്പര്യമുള്ളവർക്ക് അതിനെ ആ രീതിയിൽ മനസ്സിലാക്കണം. അദ്വൈതി യോഗത്തെ സ്വീകരിച്ചിരിക്കുന്നത് യോഗത്തിൽ പറയുന്ന യമനിയമാദികൾ സാധന ചതുഷ്ടയ സമ്പത്തി പോലെ. അദ്വൈതത്തിനും പറയുമല്ലോ അധികാരി സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കും. അപ്പൊ ആ സാധന ചതുഷ്ടയ സമ്പന്നതയ്ക്ക് ആ സമ്പന്നത അതിന് യമനിയമാദികൾ സഹായിക്കുന്നു. അത്രമാത്രം അതിന് സ്വീകരിക്കുന്നുണ്ട്. ശങ്കരാചാര്യ ബ്രഹ്മസൂത്രം രണ്ടാം അധ്യായത്തിൽ യോഗപ്രത്യുക്തി അധികരണത്തിന് ഈ വിഷയം ചർച്ച ചെയ്യും. എന്ന് പറയും യോഗത്തെ ഞങ്ങൾ സ്വീകാര്യമാണ്, ഈ പറയുന്ന നിയമനിയമാദികളെല്ലാം ആർക്കും ആവശ്യമാണ്, അതിന് യോഗമെന്നോ അദ്വൈതമെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും എല്ലാവർക്കും വേണ്ടതാണ്, ആ തരത്തിൽ സ്വീകാര്യമാണ്. പക്ഷെ മുഖ്യമായ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ അദ്വൈതിക്കാൻ സ്വീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് പറയുന്നത് പ്രപഞ്ചമിഥ്യാത്വം, അതിന് പകരം യോഗി പ്രപഞ്ച സത്യത്വം എന്ന് പറയുമ്പോൾ അദ്വൈതി അതിനോട് യോജിക്കത്തില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ യോഗത്തിന്റെ പ്രക്രിയ തന്നെയാണ് വേദാന്തത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. യോഗത്തിനും പറയുന്നുണ്ട് അവസാനം ഒരു ജ്ഞാനം. യോഗത്തിൽ പറയുന്ന പലതരത്തിലുള്ള ധ്യാനങ്ങൾ അതിങ്ങനെ സ്വീകരിച്ച് വരുമ്പോൾ മനസ്സിലെ രാജസ താമസ ഭാവങ്ങൾ അന്ധക്കരണത്തിൽ കുറഞ്ഞു വരും. അപ്പൊ ജ്ഞാനം അവിടെ പ്രകടമായി വരും. ക്രമേണ ജ്ഞാനം വർദ്ധിച്ചു വരും. എന്തിനാണോ ധ്യാനിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഞാൻ അസ്മിത ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എന്നുള്ള ഈ അനുഭവം ഇതിനെ ധ്യാനിക്കാൻ പറയുന്നുണ്ട് യോഗ ഗ്രഹീതൃധ്യാനം. ഈ ധ്യാനം ശീലിച്ചു വരുന്ന ആളിന് ഇത് കൂടുതൽ കൂടുതൽ പ്രകാശിച്ച് വരും. അധ്യേയ വിഷയം കൂടുതൽ പ്രകാശിച്ച് അങ്ങനെ അഭ്യാസം കൂടി ഇത് പ്രകാശിച്ചു വരുമ്പോൾ ഒടുവിൽ പ്രകൃതി പുരുഷ വിവേകജ്ഞാനം എന്നൊന്ന് പ്രത്യേകിച്ചുണ്ടാകുന്നതാണ് ഈ സംസ്കാര ബലം കൊണ്ട്. ശീലിക്കുന്ന ധ്യാനമല്ല മറ്റൊന്ന്, പുതുതായി ഒന്നുണ്ടാവും. ഇതാണ് യോഗികൾ പറയുന്നത്, സംസ്കാര ബലം കൊണ്ടുണ്ടാകുന്നതാണ്, ധ്യാനത്തിന്റെ ബലം കൊണ്ട് വിവേകഖ്യാതി എന്ന് പറയുന്ന ഒന്നുണ്ടാകുന്നു. ഇതിന് സമാനമായി തന്നെയാണ് അദ്വൈതത്തിലും പറയുന്നത്, മഹാവാക്യ ശ്രവണം ചെയ്ത് മനന നിധ്യാസനങ്ങൾ കൊണ്ട് അപരോക്ഷ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. രണ്ടു കൂട്ടരും പറയുന്നത് ഒരു പുതിയ ജ്ഞാനത്തെക്കുറിച്ചാണ്, നമ്മൾ ശീലിക്കുന്ന ഭാവനയെക്കുറിച്ചല്ല, പുതിയൊരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ സമാനതകൾ ധാരാളമുണ്ട് ഈ രണ്ട് ദർശനങ്ങളിൽ. അദ്വൈതിയും പറയുന്നത് ഈ ജ്ഞാനം നശിക്കും എന്നാണ്, ഉണ്ടാകുന്നതെല്ലാം നശിക്കും. അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടായാൽ അതും നശിക്കും. അതെങ്ങനെ നശിക്കുന്നു? അദ്വൈതി പറയുന്നത് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം, ഞാൻ ശരീരമാണ് എന്നും മറ്റുള്ള ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. യോഗി പറയുന്നു അതിന് വിവേകഖ്യാതി താൻ ശരീരമാണ് എന്ന് മറ്റുള്ള ജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് യോഗത്തിനും പറയുന്നത്, അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ്. അദ്വൈതി പറയുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു. ആ അജ്ഞാനനാശം കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനവും നശിക്കുന്നു, ആത്മാവ് ശേഷിക്കുന്നു. യോഗി പറയുന്നത് എന്താണ്? ഒരു അജ്ഞാനനാശം അത് അല്ല പറയുന്നത്, വിവേകഖ്യാതി പര വൈരാഗ്യം, വശീകാര വൈരാഗ്യം കൊണ്ട് ആ വിവേകഖ്യാതി വിലയിച്ചു പോകും. ത്രികോണം കൊണ്ട് സാമ്യാവസ്ഥ വരുന്നു, ജീവന്റെ അവിവേകം നശിക്കുന്നു, പക്ഷെ അത് അദ്വൈതി പറയുന്നത് പോലെയുള്ള ജ്ഞാനനാശമാണ്. പ്രകൃതി അവിടെ ശേഷിക്കുന്നു, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗമേ നശിക്കുന്നുള്ളൂ, ജീവനിലുണ്ടായിരുന്ന അവിവേകമേ നശിക്കുന്നുള്ളൂ, അല്ലാതെ പ്രകൃതി അവിടെ നശിക്കുന്നില്ല. ആ പ്രകൃതി മറ്റ് ജീവന്മാരെ ബന്ധിക്കുന്നതിന് വേണ്ടി വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. മുക്തനെ ബന്ധിക്കുന്നില്ല. ഇത്തരത്തിലാണ് ഇതിന്റെ ദാർശനികമായി വരുന്ന കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. അങ്ങനെ പല വ്യത്യാസങ്ങളും ഈ ഇത് നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ജീവന്റെ മുക്തി അത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഈ സാധനമാർഗങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് വെവ്വേറെ വിശദീകരണങ്ങളുള്ളത്. നമ്മളിവിടെ 15-ാമത്തെ മന്ത്രം ആണ് ഇന്നലെ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതല്ല, 15 എത്രയാണ്? 12. ശരിയാണ്, 12. നൈവ വാച ന മനസ പ്രാപ്തം ശക്യോന ചക്ഷുഷ അസ്ഥീതി ബ്രവതോന്യത്ര കഥം തതുപലഭ്യതെ. നൈവ വാച ന മനസ ന ചക്ഷുഷ നാനീരപീന്ദ്രിയേഹി പ്രാപ്തം ശക്യതേ. ആത്മാവിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ഉൾക്കൊള്ളാൻ ഇവയ്ക്കൊന്നും ശേഷിയില്ല എന്നാണ്. തഥാപി അത്യന്തം അജ്ഞേയമാണെങ്കിൽ അതിന്റെ അസ്തിത്വത്തെ എങ്ങനെ പ്രമാണീകരിക്കാൻ പറ്റും? സർവവിശേഷരഹിതോപി, അതിന് വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളോടുകൂടിയതിന് വിശിഷ്ടമെന്ന് പറയും. വിശിഷ്ടമായ ഒന്നിനെ നമുക്ക് അറിയാൻ പറ്റും. നിർവിശേഷം അല്ലെങ്കിൽ നിർഗുണം എന്ന് പറയുന്ന ഒന്നിനെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഗുണഗ്രാഹികളാണ്. ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുന്നതാണ്, അത് ഗുണഗ്രാഹികളാണ്. ഗുണത്തോടുകൂടിയിരിക്കുന്ന ഒരു വസ്തുവിനെ അതിന് ഗ്രഹിക്കാൻ പറ്റും, ഗുണിയെ ഗ്രഹിക്കാൻ പറ്റും. ബ്രഹ്മം നിർഗുണമാണ്. ഗുണഗ്രാഹികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിർഗുണമായ ഒന്നിനെ അതാണ് സർവവിശേഷരഹിതോപി. സർവവിശേഷരഹിതമായിരിക്കുന്ന ആ പരമാത്മാവിനെ എങ്ങനെ സാക്ഷാത്കരിക്കും? ജഗതോ മൂലം ഇത്യവഗതത്വ, ജഗത് കാരണം നിർഗുണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ ഒന്നുണ്ട്, അസ്ഥിയേവ. ജഗത്തിന് കാരണമായി സർവവിശേഷരഹിതമായ ഒന്നും ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒന്നിനെ സ്വീകരിക്കണം? സർവവിശേഷരഹിതമായ നിർഗുണമായ ഒരു വസ്തുവിനെ ജഗത്തിന് കാരണമായി എന്തുകൊണ്ട് സ്വീകരിക്കണം? അതിന് യുക്തിയാണ് അടുത്ത് പറയുന്നത്, കാര്യ പ്രവിലാപനസ്യ അസ്തിത്വനിഷ്ഠത്വ. കാര്യത്തിന്റെ വിലയം കാരണത്തിലേ സംഭവിക്കത്തുള്ളൂ. ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത്. യുക്തിയും ബുദ്ധിയും എല്ലാം നമ്മൾ പ്രയോഗിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെയാണ് നമ്മളത് പ്രയോഗിക്കുന്നത്. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? കാര്യങ്ങളെല്ലാം കാരണത്തിൽ വിലയിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലൊരു നിയമം ഉണ്ടാകുന്നു, ആ നിയമത്തെയാണ് നമ്മൾ യുക്തി എന്ന് വിളിക്കുന്നത്. ഒരു സാർവത്രികമായ നിയമമാണ്. കാര്യം കാരണത്തിലേ അതിനെ നശിക്കാൻ പറ്റുന്നുള്ളൂ. കലം ഉടഞ്ഞു കഴിഞ്ഞാൽ മണ്ണും, കലം മണ്ണിലേക്ക് പോയി, മറ്റു ഒരു സ്ഥലത്തേക്ക് അതിന് പോകാൻ നിവൃത്തിയില്ല. ആഭരണങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ സ്വർണം, അല്ലെങ്കിൽ അതുണ്ടാക്കിയ ലോഹം, അങ്ങനെ അതിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ. സർവത്ര ഇത് കാണുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം കാരണത്തിലേക്ക് ലയിക്കുന്നു അല്ലെങ്കിൽ നശിക്കുന്നു എന്ന് മനസ്സിലാക്കും. ആ കാരണം എന്താണ് അന്വേഷിച്ചു എന്ന് മനസ്സിലാവും. ആ കാരണം അസ്തിത്വം തന്നെ. എല്ലാ കാരണങ്ങളും എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചു നിൽക്കുന്നത് ഈ അസ്തിത്വത്തെയാണ്, ഉണ്മയാണ്, അസ്തിത്വനിഷ്ഠത്വ. തഥാഹി ഇതം കാര്യം സൂക്ഷ്മ താരതമ്യ പാരമ്പര്യ അനുഗമ്യമാനം സദ്ബുദ്ധിനിഷ്ഠാം ഏവ അവഗമയതി. പ്രപഞ്ചഘടകങ്ങളിൽ ഏതിനെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, ആ ചിന്ത സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് ചെല്ലുമ്പോൾ ആ ചിന്ത അവസാനം ചെന്നെത്തിയിരിക്കുന്നത് സദ്ബുദ്ധിയിലാണ്, സത് എന്നുള്ള ഒരു അനുഭവത്തിലാണ്, ഉണ്മ എന്നുള്ള ഒരു അനുഭവത്തിൽ ചെന്നിരിക്കുന്നു. സദ്ബുദ്ധി നിഷ്ഠാം ഏവ അവഗമേയുന്നു. ആ സദ്ബുദ്ധി നിഷ്ഠയെ ബോധിപ്പിക്കുന്നു. ചിന്ത സത്തിൽ അവസാനിക്കുന്നു, നാശവും. മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് കൽപ്പിക്കാവുന്നുള്ള രണ്ട് ഭാവമാണ്, ഒന്ന് സത്ത്, മറ്റൊന്ന് അസത്ത്. ഉണ്ടെന്നും ഇല്ലെന്നും ഈ രണ്ടറിവാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിരിക്കുന്നത്. ഉണ്ടെന്നും ഇല്ലെന്നുള്ള രണ്ടറിവിനെ ആശ്രയിച്ചാണ് പ്രപഞ്ചബോധം നിലനിൽക്കുന്നത്. ഉണ്ടെന്നുള്ള അറിവ് നമുക്ക് സമ്മതിക്കാം, അത് അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധമാണ്. പക്ഷെ ഇല്ല എന്നുള്ള അറിവ് അതുകൊണ്ടല്ലോ, അപ്പൊ അവിടെ എവിടെയാണ് അസ്തിത്വം എന്ന് ചോദിക്കും. ഇല്ല എന്നുള്ള അറിവും ഉണ്മയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, ഇല്ലായ്മ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇല്ലായ്മ എന്നൊന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ ഇല്ലായ്മ എവിടെ നിൽക്കുന്നു? ഉണ്മയിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ശൂന്യത വാദി പറയുകയാണ്, പ്രപഞ്ചത്തിന് കാരണം ശൂന്യമാണെന്ന് പറയുന്നു. അയാളോട് ചോദിക്കുന്നു, അങ്ങനെ ശൂന്യം എന്നൊന്നുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആ ശൂന്യം അസ്തിത്വത്തെ ആശ്രയിച്ചു, കാരണം ശൂന്യതയുടെ അസ്തിത്വത്തെ അടങ്ങിയിരിക്കുന്നു. അവിടെയും അസ്തിത്വത്തിൽ ചെന്നെത്തും. അതാണ് സൂക്ഷ്മ താരതമ്യ പാരമ്പര്യേണ ക്രമമായി അനുഗമ്യമാനം. അനുഗമിച്ചാൽ, പിന്തുടർന്നാൽ, ബുദ്ധി കൊണ്ട് പ്രപഞ്ചഘടകങ്ങളെ വിശകലനം ചെയ്ത് പിന്നിലേക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ സദ്ബുദ്ധിനിഷ്ഠാം, സദ്ബുദ്ധിനിഷ്ഠയാണ് അത് ബോധിപ്പിക്കുന്നത്. മഹാശൂന്യം എന്ന് പറയുന്ന ബൗദ്ധന്മാർ പോലും അവർക്ക് ആ അസ്തിത്വത്തിൽ ചിന്തയ്ക്ക് പരമാവധി എത്താമെന്നുള്ളത് അസ്തിത്വമാണ്. അസ്തിത്വത്തിനപ്പുറമുണ്ട്, അതടുത്ത് പറയും. അവിടെ ചിന്ത എത്തത്തില്ല, അത് മനസ്സിലാവും. അസ്തിത്വം എന്ന് പറയുമ്പം പരമാവധി എന്ന് കരുതണ്ട, ചിന്ത എത്തുന്ന അവസാനം അതിൽ വരുമ്പോഴാണത് അസ്തിത്വത്തിലെത്തിച്ചേരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ അസ്തിത്വമാണ് സർവാധാരമായിരിക്കുന്നത് എന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്നാണ് ഇത് ചോദിക്കുന്നത്. കാരണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എന്ത് കാഴ്ചപ്പാടായാലും ശരി, എന്ത് സിദ്ധാന്തമായാലും അവന്റെ ബുദ്ധിക്ക് അനുസരിച്ചാണല്ലോ അത് ചെയ്യുന്നത്. ഇതിനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്? മനോവ്യാപാരത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം നിലനിൽക്കുന്നത്. ആ ബുദ്ധി ഒരുവനെ കൊണ്ടെത്തിക്കുന്നത് എല്ലാ ബുദ്ധികളും, അസ്തിത്വ ബുദ്ധിയായാലും നാസ്തിക ബുദ്ധി, ആസ്തികനായാലും നാസ്തികനായാലും ചിന്തിച്ചാൽ അവസാനം ചെന്നെത്തുന്നത് ഈ അസ്തിത്വത്തിലാണ്. എങ്കിൽ അതിനെ തന്നെ ജഗത്തിന്റെ കാരണമായി സ്വീകരിക്കേണ്ടി വരും എന്നാണ്. ഇപ്പൊ ജഗത് കാരണം ഈ അസ്തിത്വമാണ് എന്നാണ് ചിന്തിച്ചാൽ എത്താൻ കഴിയുന്നുള്ള ഭാഗം. അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. യഥാവി വിഷയപ്രവിലാപനേന പ്രവിലാപ്യമാന ബുദ്ധി തഥാവി സത്പ്രത്യ ഗർഭായവ വിലീയതേ. വിഷയപ്രവിലാപനേന, വിഷയങ്ങളെല്ലാം നേടി നേടി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു മനസ്സുകൊണ്ട്. ഇതല്ല സത്യം. കാരണം വിഷയങ്ങളിലെല്ലാം സത്യത്വം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിഷയങ്ങൾ സത്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കൽപ്പനകളാണ് എന്ന് ചിന്തിച്ചിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? വിഷയങ്ങളെ നിഷേധിക്കുന്നു. ഇത് സത്യമല്ല, ഇതിലൂടെ സത്യം അനുഭവപ്പെടുകയാണ്. അല്ലെങ്കിൽ സത്യത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന മറ്റെന്തോ ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് കരുതി വിഷയങ്ങളെ പ്രവിലാപനം ചെയ്യുന്നു. പ്രവിലാപ്യമാന ബുദ്ധി, അങ്ങനെ നിഷേധിച്ച് നിഷേധിച്ചു പോകുന്ന ആ ബുദ്ധി, പിന്നിലേക്ക് പിന്നിലേക്ക് ചിന്തിച്ചു പോകുന്ന ആ ബുദ്ധി, സത്പ്രത്യ ഗർഭായ വിനീയത. ആ ബുദ്ധി അവസാനിക്കുന്നത്, ബുദ്ധിയും ഭൗതികമാണ് പ്രാപഞ്ചികമാണ്, ആ ബുദ്ധിയും നശിക്കണം. പക്ഷെ ആ ബുദ്ധി എവിടെ നശിക്കും? ബുദ്ധിക്ക് പരമാവധി ചെന്ന് നിൽക്കാവുന്നത് സത്പ്രത്യ ഗർഭ, സത്ത് എന്ന് പറയുന്ന ഒരു ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടേ അതിനെ നശിക്കാൻ പറ്റും. അതിന്റെ നാശം ശൂന്യതയിലായിരിക്കില്ല, അതിന്റെ നാശം എന്ന് പറയുന്നത് സത്ത് എന്ന് പറയുന്ന ഒരു അനുഭവമായിട്ടായിരിക്കും. അതായത് ബുദ്ധിയുടെ നാശം അനുഭവ ഗർഭമായിരിക്കും എന്ന് വെച്ചാൽ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ആ ബുദ്ധി നശിക്കുന്നത്. ബുദ്ധിയുടെ നാശത്തിലും അനുഭവം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. കലം ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലം നിലനിൽക്കുന്നില്ല. പഞ്ചഭൂതങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കുന്നില്ല. പക്ഷെ ബുദ്ധി അങ്ങനെയല്ല. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്മ നിലനിൽക്കുന്നു. ഉണ്മയെ നശിപ്പിച്ച് ബുദ്ധിക്ക് നശിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ടാ? ഉണ്മയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സർവശൂന്യം മഹാശൂന്യം എന്നെല്ലാം ഭാവന ചെയ്തു കഴിഞ്ഞാലും അവിടെയും ആ ശൂന്യതയുടെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരുന്നത് ശൂന്യവാദി. സർവവും നശിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ സർവവും നശിക്കുന്ന ആ നാശം അത് നിലനിൽക്കുന്നുവെങ്കിൽ അസ്തിത്വം അവിടെ ഉണ്ടെന്നറിയാം. വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സത് പ്രത്യ ഗർഭായ വിലയവേ, സർവവിലയവും സർവനാശവും നാശത്തിന്റേതായ അസ്തിത്വത്തിൽ നിലനിൽക്കും. എന്നാൽ നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെയും അസ്തിത്വം നിലനിൽക്കുന്നു. അപ്പൊ ബുദ്ധിയുടെ നാശം അസ്തിത്വത്തിലാണ് എന്നാണ്. ആ നാശത്തെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, ആ നാശത്തെ നമുക്ക് ഊഹിക്കാൻ ആണെങ്കിൽ അവിടെ അസ്തിത്വം വേണം. അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകാതെ പോകും. അപ്പൊ എവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നോ, ഏത് വലിയ ശൂന്യതയിലായാലും ശരി, അവിടെ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജഗദാധാരമായി സർവാധാരമായി നിലനിൽക്കുന്നത് അസ്തിത്വത്തിലാണ്. ഇതെല്ലാം ബുദ്ധിയുടെ കടിയാണ്. അതാണ് അടുത്ത് പറയുന്നത് ബുദ്ധിഹി നഹ പ്രമാണ. ഈശ്വരനുണ്ടെന്ന് പറയണമെങ്കിലും ഈശ്വരനില്ലെന്ന് പറയണമെങ്കിലും സർവവും ശൂന്യമാണെന്ന് പറയണമെങ്കിലും സർവവും സത്താണെന്ന് പറയണമെങ്കിലും ബുദ്ധി വേണം. ബുദ്ധി എന്ന് പറയുന്ന ചെറിയ ഒരു ഉപകരണം, അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ എല്ലാ അഭ്യാസങ്ങളും നടക്കുന്നതാണ് ബുദ്ധിർഹി നഹ പ്രമാണം. സത് അസതോർ യാഥാത്മ്യ അവഗമേ, എന്താണ് സത്ത് എന്താണ് അസത്ത് ഇതിന്റെ എല്ലാം യാഥാർത്ഥ്യം അറിയുന്നതിന് നമുക്ക് ഇരിക്കുന്ന പ്രമാണം ഉപകരണം എന്ന് പറയുന്ന ഈ ബുദ്ധി എന്ന് പറയുന്ന ഈ ചെറിയ വസ്തുവാണ്. നമ്മൾ എന്ത് സിദ്ധാന്തങ്ങളെ ആവിഷ്കരിച്ചാലും എന്തൊക്കെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഇതെല്ലാം ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ലഘുവായിരിക്കുന്ന ഈ ഉപകരണത്തെ ആശ്രയിച്ചിട്ടാണ് മുക്തിയെക്കുറിച്ച് പറയുന്നത്, ബന്ധനത്തെക്കുറിച്ച് പറയുന്നത്, ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നു ഇല്ലെന്ന് പറയുന്നതും എല്ലാം ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ്. ബുദ്ധിയുടെ കളികളാണ്. അത് അവസാനിച്ചാൽ ആ ഉണ്മയിൽ അവസാനിക്കുന്നു. അതുകൊണ്ട് ഈ ഉണ്മയാണ് ജഗത്തിന് ആധാരമായി സർവത്തിനും പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്നത് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. തുടർന്ന് വരുന്നത് അടുത്ത ക്ലാസ്സിലും വിചാരിച്ചു.